നമസ്കാരം. ദേവസ്യ തോട്ടുങ്കൽ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സൽവി, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
ഓസ്ട്രേലിയയിൽ വീടും സ്ഥലവും ഓക്ഷനിലൂടെ അല്ലെങ്കിൽ ലേലത്തിലൂടെ വാങ്ങുന്ന പതിവുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഇവിടെ വീടുകളുടെ ഓക്ഷൻ നടക്കുന്നതെന്ന കാര്യം ഒന്ന് വിവരിക്കാമോ?
തീർച്ചയായും സൽവി. മിക്കവാറും എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ നടത്തുന്ന ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ളതാണ്. പ്രോപ്പർട്ടീസ് വിൽക്കാനായി ഏറ്റവും നല്ല മെത്തേഡ് ഓഫ് സെല്ലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓപ്ഷൻ എന്ന രീതിയാണ്. ഇവിടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനുള്ളത് ബെസ്റ്റ് മെത്തേഡ് ഓഫ് സെല്ലിംഗ് ആണ്, ബെസ്റ്റ് മെത്തേഡ് ഓഫ് ബൈയിങ് അല്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓസ്ട്രേലിയയിൽ ഏതൊരു പ്രോപ്പർട്ടി വിൽക്കണമെങ്കിലും ഉടമസ്ഥനും വിൽക്കുന്ന ഏജന്റും തമ്മിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഫോം സൈൻ ചെയ്തിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ഇതുപ്രകാരം ഓപ്ഷൻ ചെയ്യാനാണ് തീരുമാനിച്ചതെങ്കിൽ പ്രോപ്പർട്ടി നന്നായി മാർക്കറ്റ് ചെയ്ത് നന്നായി ഫോട്ടോയൊക്കെ എടുത്ത് പരമാവധി ആൾക്കാരെ കാണിച്ച് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി അവരെ ഓപ്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘട്ടം. ഓപ്ഷൻ നടത്തുന്ന വെരുവിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആദ്യമേ നമ്മൾ ഇഫ് യു വാണ്ട് ടു ബിഡ് ഓൺ ദി ഓപ്ഷൻ യു ഹാവ് ടു ബി രജിസ്റ്റേഡ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഒന്നുകിൽ നമ്മുടെ ഫേവറേറ്റ് നമ്പർ അല്ലെങ്കിൽ അവർ തരുന്ന ഒരു നമ്പർ ഉള്ള ഒരു ചെറിയ പ്ലേ കാർഡ് കിട്ടും. ആ പ്ലേ കാർഡാണ് നമ്മുടെ ഓരോ ബിഡിങ്ങിലും നമ്മൾ പൊന്തിച്ചു കാണിക്കുക. ഇനി ഓപ്ഷന് ബിഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേണേൽ നമുക്കൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ വേണമെങ്കിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം, അതെങ്കിൽ നമുക്ക് ടെലിഫോണിൽ കൂടെ ബിഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ പുറത്താണെങ്കിൽ ഇപ്പം വെബ് ക്യാം ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ലൈവായിട്ട് ഓപ്ഷൻ കണ്ട് ഏജന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഓപ്ഷനിൽ പങ്കെടുക്കാം.
ഓക്കെ, അപ്പോൾ ഈ ലേലം വിളിക്കുമ്പോൾ അല്ലെ ഓപ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ലേലം വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ കാണേണ്ട ഒരു കാര്യം നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് എന്ത് വില കാണുന്നു, അല്ലെങ്കിൽ എത്ര വരെ നമുക്ക് ഫൈനാൻസ് അപ്രൂവ്ഡ് ആണ്. നമ്മുടെ മാക്സിമം ഫൈനാൻസ് അപ്രൂവ് എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി, മറ്റുള്ള ടാക്സുകൾ, ഇനിയിപ്പം അതിന് കുറച്ച് മോഡിഫിക്കേഷൻ റിനോവേഷൻ എന്തെങ്കിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളുണ്ട്, അതിന് ഫെൻസ് കാണാതെ നമുക്കോട്ട് മാറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനും കൂടെയുള്ള പൈസ എല്ലാം കൂടെ കണക്കാക്കി നമ്മുടെ കപ്പാസിറ്റിക്ക് ഒത്താണെന്ന് നോക്കുക. ഓപ്ഷൻ വെന്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റേജ് പ്രോഗ്രാം കാണുന്ന പോലെ ആയിരിക്കും. കാരണം ആ അറ്റ്മോസ്ഫിയറും നമ്മുടെ കൂട്ടുകാരനൊരു വില വിളിച്ചു, അപ്പൊ നമുക്ക് കൂട്ടി വിളിക്കണ്ടേ, അത് കിട്ടണ്ടേ, പിടിക്കണ്ടേ, അങ്ങനെയുള്ള യാതൊരു മൈൻഡ് സെറ്റപ്പും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് പിന്നീട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണ് ബാധിക്കുക. എവിടെയെങ്കിലും വെച്ച് ഓപ്ഷൻ നിന്നു പോവുകയാണെങ്കിൽ ഓപ്ഷനിയർ ഓൾസോ ഓതറൈസ് ടു ബിഡ് ഓൺ ബിഹാഫ് ഓഫ് ദി സെല്ലർ. അപ്പം ഓപ്ഷനിയർ തന്നെ വിളിക്കും, ഓക്കെ ഐ എം ബിഡിങ് ഓൺ ബിഹാഫ് ഓഫ് ദി ഓണർ. റിസർവ് പ്രൈസ് എത്തുന്നതോടും വരെ ഓപ്ഷനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കാം. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്ഷന് വരുന്ന എല്ലാ ആൾക്കാരും ബിഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ആൾക്കാരും ബയേഴ്സ് ആയിരിക്കണമെന്നില്ല. അങ്ങനത്തെ ഒരു സ്വനാരിയോട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം, അല്ലെങ്കിൽ ഗോയിങ് വൺസ് ഗോയിങ് ട്വൈസ് ഗോൺ ത്രീ ടൈംസ് പറഞ്ഞിട്ട് സിറ്റിയെ അടിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ ടേംസ് പറഞ്ഞ നെയിൽ ദ ബയേഴ്സ് ആണ്. ബയർ മസ്റ്റ് ബൈ ഇറ്റ്, കാരണം ദാറ്റ് ഡീൽ ഈസ് ഡൺ.
ഓക്കെ, മുമ്പേ താങ്കൾ പറഞ്ഞു ഓപ്ഷൻ എപ്പോഴും സെല്ലിങ്ങിനാണ് നല്ലതെന്ന്. അപ്പൊ എന്തുകൊണ്ട് അത് ബൈയിങ്ങിന് പോരാ, അത് സെല്ലിങ്ങിനാണ് നല്ലതെന്ന് പറയാനുള്ള കാരണം എന്താണ്?
ബൈയിങ്ങിന് ഞാൻ പോരാ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ അറിയാവുന്ന അത്രയും കാര്യങ്ങള് ബയർക്ക് ഒരിക്കലും അറിയാൻ പറ്റുകയില്ല. അറിയാനുള്ള മാർഗങ്ങൾ ലിമിറ്റഡ് ആയിരിക്കും. ഓപ്ഷനില്ലാതെ ഏത് കണ്ടീഷൻ ആണ്, യു ആർ ബൈയിങ് ആസ് ഇറ്റ് ഈസ്. ഹൗ യു ഇൻസ്പെക്ട് ദ പ്രോപ്പർട്ടി, ദാറ്റ്സ് ഹൗ യു ആർ ബൈയിങ്. സോ ചിലപ്പോൾ അത് ഹെറിറ്റേജ് ലിസ്റ്റഡ് ആയിരിക്കാം, ചിലപ്പം അതിന്റെ അടിയിൽ കൂടെ ഗ്യാസ് ലൈൻ പോകുന്നുണ്ടായിരിക്കാം, ചിലപ്പം ആ പ്രോപ്പർട്ടി ഫ്ലഡ് അഫക്റ്റഡ് ആയിരിക്കാം. എന്തു തന്നെ ആയതാണെങ്കിലും നമുക്ക് അതിന്റെ ആ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ സമയത്ത് വളരെ കുറവാണ്. യു ആർ ഗോയിങ് ദെയർ ആൻഡ് മേക്കിംഗ് യുവർ മൈൻഡ് ഇൻ ഹാഫ് ആൻ അവർ ടൈം, യെസ് ഐ ബോട്ട് ഇറ്റ്. മറ്റേ ആകുമ്പോൾ നമുക്ക് വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റി ടു അറേഞ്ച് എ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ, അറേഞ്ച് എ ടെസ്റ്റ് ഇൻസ്പെക്ഷൻ. സാധാരണ നോർമൽ ട്രീറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ആസ്ക് ദ ബയേഴ്സ് മോർ ക്വസ്റ്റ്യൻ, യു ക്യാൻ ആസ്ക് ദി സെല്ലേഴ്സ് മോർ ക്വസ്റ്റ്യൻ, ദേ ആർ ബൗണ്ട് ടു ഗീവ് ഇറ്റ്. ബട്ട് ഇൻ ഓപ്ഷൻ ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്.
ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ ഓപ്ഷന് ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ ഏജന്റിനോട് ചോദിക്കുന്നുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. എങ്കിലും നമുക്കിപ്പോ അല്ലെങ്കിൽ ടെസ്റ്റ് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഇൻസ്പെക്ഷനോ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിവിടെ സാധ്യമാണോ?
ഓപ്ഷന്റെ അന്ന് നമുക്ക് ഈ ഓപ്ഷനീറോടോ അല്ലെങ്കിൽ ഏജന്റിനോടോ ലുക്ക് ഐ വാണ്ട് ടു ബൈ ദിസ് പ്രോപ്പർട്ടി ബട്ട് സബ്ജക്ട് ടു ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ, അങ്ങനത്തെയുള്ള സാധ്യമല്ല. കാരണം അൺകണ്ടീഷണൽ പർച്ചേസ് ആണ് ഓപ്ഷൻ, അതിന്റെ കോൺട്രാക്ട് അൺകണ്ടീഷണൽ ആണ്. വട്ട് എവർ ഇസ് ദ കണ്ടീഷൻ യു ആർ ബൈയിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്.
ഓക്കെ, അപ്പം നമ്മളിപ്പോ സ്ട്രക്ചറിന് ഒക്കെ എന്തെങ്കിലും ഡിഫക്ട് കണ്ടാൽ തന്നെ സാധാരണ നമ്മൾ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ അത് ഏജന്റിനോട് പറഞ്ഞാൽ സെല്ലർ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത്
തരേണ്ടതാണ്.
ആ അതെ, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനിൽ ഇല്ലെന്നാണോ പറയുന്നത്?
അങ്ങനത്തെ ഓപ്ഷൻ ഓപ്ഷനിൽ ഇല്ല.
ഓക്കെ,
ഓപ്ഷനിൽ യു ആർ ബൈയിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സാമാന്യ മാർക്കറ്റ് വിലയിൽ കുറച്ച് ഒരു പ്രോപ്പർട്ടി ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് ഊഹിക്കാം.
അപ്പോൾ ഈ ഓപ്ഷൻ ഇടുന്ന പ്രോപ്പർട്ടി ഓപ്ഷന്റെ സമയത്തല്ലാതെ അതിന് മുമ്പ് ആളുകൾക്ക് പോയി ഇൻസ്പെക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടോ?
തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ ഓപ്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു 4 ആഴ്ച അല്ലെങ്കിൽ 5 ആഴ്ചത്തെ ക്യാമ്പയിനിന് ശേഷമായിരിക്കും അവർ ഓപ്ഷൻ ചെയ്യാറ്. അപ്പൊ ഈ 5 ആഴ്ച സമയം നമുക്ക് ആൾക്കാർക്കൊക്കെ പോയി കാണാം. അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷനും അല്ലാതെ ഓപ്പൺ ഹോമിലും പോയി കാണാൻ സാധിക്കും. കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, അന്നേരം നമ്മൾക്ക് വേണമെങ്കിൽ സബ്ജക്ട് ടു ഫൈനാൻസ്, സബ്ജക്ട് ടു ബിൽഡിംഗ് ആൻഡ് പെട്ടെന്ന് ഉള്ള രീതിയിൽ ഒരു ഓഫർ കൊടുക്കാനും പറ്റുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓഫർ കൊടുക്കുമ്പോൾ അതൊരു ഒറ്റ ഓഫർ ഉണ്ടാവുള്ളൂ, അത് നെഗോഷിയേഷൻ ഉണ്ടാകില്ല. അതായത് നമ്മുടെ മാക്സിമം വട്ടവർ ഇസ് യുവർ ബെസ്റ്റ് ഓഫർ, ആ ഓഫർ നമ്മൾ കൊടുക്കണം. എന്നിട്ട് അത് ഓണർക്ക് ടേക്ക് ഇറ്റ് ഓർ റിജക്ട് ഇറ്റ്, അല്ലാണ്ട് സെല്ലർക്കും അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
അതായത് ഇപ്പം ഓപ്ഷന് മുമ്പും വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാന്നാണോ പറഞ്ഞു വരുന്നത്?
ആ തീർച്ചയായിട്ടും ഓപ്ഷൻ മുമ്പ് മേടിക്കാൻ പറ്റും. സാധാരണഗതിയിൽ എല്ലാ ഉടമസ്ഥന്മാർക്കും അവരുടെ വീടിന് എന്ത് വില കിട്ടണം എന്നുള്ള ധാരണ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് ഓപ്ഷന് മുമ്പാണെങ്കിലും അവർക്ക് സ്വീകരിക്കുന്നതിൽ താല്പര്യക്കുറവൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ഒരുപാട് സമയം വെക്കരുത്. അതായത് സബ്ജക്ട് ടു ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് അല്ലെങ്കിൽ സബ്ജക്ട് ടു ഫൈനാൻസ് അതൊരു 30 ദിവസം ഒന്നും വെക്കരുത്. അത് 7 ദിവസത്തിനുള്ളിൽ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഫൈനാൻസ് അങ്ങനെയുള്ള കണ്ടീഷൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓഫർ നല്ലൊരു ഓഫർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വിൽക്കുന്ന ആളെ എടുക്കേണ്ടതാണ്.
ഇനിയിപ്പോ നമ്മൾ സാമ്പത്തിക വശം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സാധാരണ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ പ്രീ അപ്രൂവ്ഡ് ലോണും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോവാറ്. ഓപ്ഷനിൽ പോകുമ്പോ എങ്ങനെയാണ്, നമുക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ വേണമെന്ന് നിർബന്ധമാണോ, അതുപോലെ കയ്യിൽ ക്യാഷോ ചെക്കോ അങ്ങനെ എന്തെങ്കിലും കരുതേണ്ട ആവശ്യമുണ്ടോ?
കയ്യിൽ നമുക്ക് ഒരു ചെക്ക് ബുക്ക് കരുതുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഏജന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഓപ്ഷന്റെ അടുത്ത് നേരത്തെ തന്നെ ചോദിക്കാം, ലുക്ക് ഐ ആം പ്ലാനിങ് ടു ബിഡ് ഇൻ ദ ഓപ്ഷൻ ബട്ട് ഈസ് ഇറ്റ് ഓക്കെ ടു ബ്രിങ് $1,000 ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് $5,000 നൗ ആൻഡ് കാൻ ഐ പേ ദ ബാലൻസ് ഇൻ 3 days or something. You can ask and make a pre-arrangement. നമ്മൾ പ്രീ അറേഞ്ച്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ 10% ഒരു ചെക്ക് കൊടുക്കണം എന്നാണ്. അത് ഓപ്ഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ശരിക്കും വായിച്ചു നോക്കണം. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ടു പേ 10% ഡെപ്പോസിറ്റ് അപ്പോൺ ഫോളോ ഓഫ് ദ ഹാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പ്രീ അപ്രൂവ്ഡ് ലോൺ യു ആർ ബൗണ്ട് ടു ബൈ ഇറ്റ്. കാരണം വെച്ചാൽ നിങ്ങൾക്കെതിരെ ഇല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിംഗ് ചെയ്യാം. You cannot just go and bid an auction and say, now I don't have the money. You must have the capacity to purchase a property in order to bid in that auction. So say for example, if you go to the auction, you have maximum capacity 100,000. You can go to the auction, bid and win. You can lose his complete deposit. Because that deposit paisa is either to come to auction or the expense. Okay.
ഇപ്പൊ നമ്മളൊരു ഓപ്ഷന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് നല്ല വശങ്ങളും ഉണ്ട്, ദോഷവശങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ദോഷവശങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത്?
ദോഷവശം എന്ന് പറയുന്നത് അധികം സമയം നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അതിനനുസരിച്ചുള്ള കണ്ടീഷൻസ് നമുക്ക് എഴുതാനോ പറ്റുന്നില്ല ഇതിനകത്ത്. ഇപ്പൊ ഒരു സെല്ലർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി ആ റിപ്പോർട്ട് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. അല്ലാത്തൊരു പർച്ചേസ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് കാണിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഹറിബറി ഉണ്ട് അവിടെ എപ്പോഴും. സെക്കൻഡ്, യു ഡോണ്ട് നോ is it a real bidder or in Australia dummy bidding illegal ana. It is very very punishable, but how do you know the person are coming for real buyer or he just there to jack up the price? There is no way you can find out. Anybody can say look, I'm looking for a buy, and how can you prove it he is not looking to buy it? Angante or limitations undu. Pinne nammude comfort zone idine etra vare pogum angante oru eppudu oru uncertainty undu. Vikkinorku enda gunam nu vechal unconditional sale aayidond we agents love the option. We can say fall of the hammer, we got the commission.
ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ഓപ്ഷന് ചെല്ലുമ്പോൾ ആ പ്രോപ്പർട്ടിക്ക് കിട്ടാവുന്ന ഒരു തുകയുണ്ടല്ലോ, 500,000 ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് വിളിക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ആൾക്കാർ ചിലപ്പോൾ ആ ആവേശത്തിന്റെ പുറത്ത് അത് കൂട്ടി അല്ലെ ഒരു 1 million വരെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ?
തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രോപ്പർട്ടിയുടെ വില എന്ന് പറയുന്നത് ഹൗ മച്ച് എ ബയർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ്. 500,000 പ്രോപ്പർട്ടി യു ക്യാൻ സെല്ല് ഇറ്റ് ഫോർ 5 million ഇഫ് ദർ ഇസ് എ ബയർ ഫോർ ഇറ്റ്. Especially in an auction, very good. there is no restriction saying that you can only sell like that. The price of a property is how much a buyer is willing to pay for it and how much the seller is willing to accept it.
ഓക്കെ, നമ്മളിപ്പോ ഓപ്ഷന് പോകുമ്പോൾ ഈ ഓപ്ഷനീർ നമ്മളോട് പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷനീറോട് നിർബന്ധമായും ചോദിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓപ്ഷനീർ ഈവൻ ദോ ഓപ്ഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എല്ലാവരുടെ പറഞ്ഞു എല്ലാവർക്കും ഇമെയിൽ ഒക്കെ കിട്ടിയെങ്കിൽ പോലും ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഓപ്ഷനീർ ഒരിക്കൽ കൂടെ പറയും, ദിസ് ഈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി ഓപ്ഷൻ, അത് മുഴുവൻ 1, 2, 3, 4 അങ്ങനെ പറയും. പിന്നെ പ്രോപ്പർട്ടിയെ പറ്റി എന്താണ് ഒരു ഓപ്ഷൻ ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടിയുടെ ലോട്ട് നമ്പർ, പ്ലാൻ നമ്പർ, നമ്മൾ ആ വസ്തുവിന്റെ ഐഡന്റിഫിക്കേഷൻ, പിന്നെ ഫീച്ചേഴ്സും പറയും. ഈ ഫീച്ചേഴ്സ് പറയുന്നൊന്നും കൃത്യമായിരിക്കണം അത്ര നിബന്ധനയൊന്നുമില്ല. സേ ഇപ്പം പറയുകയാണ് ദിസ് ബ്യൂട്ടിഫുൾ ഹൗസ് വിത്ത് യുനോ ലൈക് ദിസ് ആൻഡ് ദിസ് ഫീച്ചേഴ്സ്, അവർ അങ്ങനെ പറയാനായിട്ട് അവർ ഡിസ്ക്ലോസ് നോക്കും ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ സെല്ലർ എന്ന് വെക്കുവാണ്. പക്ഷേ ലോട്ട് നമ്പർ, രജിസ്റ്റേർഡ് പ്ലാൻ നമ്പർ, അതെല്ലാം കൃത്യമായിരിക്കണം ഓപ്ഷനീർ ചെയ്യുന്നത്. പിന്നെ ഓപ്ഷനീർ അദ്ദേഹത്തിന്റെ പേരും അയാളുടെ ഐ എം എ ലൈസൻസ്ഡ് ഓപ്ഷനീർ അങ്ങനെയുള്ള അയാളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷനും വെളിപ്പെടുത്തണം. പിന്നെ ഓപ്ഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ബ്ലാങ്ക് കോൺട്രാക്ട് അല്ലെങ്കിൽ കോപ്പി ഓഫ് ടൈറ്റിൽ സെർച്ച്, ചിലപ്പോൾ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ഇത് എന്നുള്ള ചില ഡോക്യുമെന്റ്സ് നമുക്ക് തന്നു എന്നിരിക്കും. തന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫെയർ ട്രേഡിംഗ് ലോ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഓപ്ഷനുകൾ നടത്തുമ്പോൾ. എനിക്ക് പറയാനുള്ള ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫെയർ ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ട് കെൻ യു ഫൈൻഡ് ഔട്ട് സം വെബ്സൈറ്റ് വേർ ഐ കൻ ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഓപ്ഷൻ ഇൻ ന്യൂ സൗത്ത് വെയിൽസ് ഓർ യുനോ ബൈയിങ് പ്രോപ്പർട്ടീസ് ഇൻ വിക്ടോറിയ, അങ്ങനെയുള്ള അത് ഫെയർ ട്രേഡിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല നമുക്ക് അവിടുത്തെ ഒരാളുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാനും ഉള്ള അവരെ ഡിസ്ക്ലോസറായിട്ട് പറയുമ്പോൾ വി കനോട്ട് ഗിവ് എനി ലീഗൽ അഡ്വൈസ്, യു മസ്റ്റ് സീ എ ലോയർ എന്ന് പറയുമെങ്കിൽ പോലും വി ഗെറ്റ് സം കൈൻഡ് ഓഫ് ഐഡിയ, ദെൻ യു ക്യാൻ ഗോ ആൻഡ് സീ എ ലോയർ ആൻഡ് ഡിസ്കസ് ഇറ്റ് ഫർദർ. വേറെ ഒരു നല്ലൊരു ഐഡിയ എന്ന് പറയാനുള്ളത്, എപ്പോഴും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു ഏജന്റിനെ നമ്മൾ ബയേഴ്സ് ഏജന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. നമ്മളിപ്പോ ഒരു 500,000 ആണ് നമ്മൾ 1% കമ്മീഷൻ കൊടുത്താൽ മതിയായിരിക്കും ഒരു ബയേഴ്സ് ഏജന്റിനെ വെക്കാൻ. That buyer's agent can find all the information for you based on the data, this property is worth between this and this.
Okay. വീട് കൂടാതെ ഓപ്ഷനിൽ സ്ഥലവും വാങ്ങാറുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്ഥലം വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിനും ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ തന്നെയാണോ?
തീർച്ചയായിട്ടും സ്ഥലത്തിന് നമ്മൾ നോക്കുന്നത് വെച്ചാൽ സോയിൽ ടെസ്റ്റ്, നമുക്ക് സോയിൽ ടെസ്റ്റ് വളരെ ക്രൂഷ്യലാണ് സ്ഥലം മേടിക്കുന്നത്. പക്ഷെ ഓപ്ഷനിൽ നമുക്ക് ഈ കണ്ടീഷനൊന്നും ഉണ്ടാകണമെന്നില്ല. പിന്നെ സോയിൽ ടെസ്റ്റ് പിന്നെ നമ്മുടെ പ്ലാൻ അവിടെ ഫിറ്റ് ആകുമോ, അതിനകത്ത് വേറെ എന്തെങ്കിലും പൈപ്പ് ലൈൻ എന്തെങ്കിലും പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ നമുക്ക് ഓപ്ഷനിൽ സാധിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ ഒരു സോയിൽ ടെസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടാകും, പക്ഷെ ആ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്ന വീടുമായിട്ട് മാച്ച് ചെയ്യണമില്ല. കാരണം നമ്മളിപ്പോ ഓരോ വീടെടുക്കുമ്പോഴും ആ വീടിന്റെ ലോഡ് ബെയറിംഗ് പോയിന്റ്സ് ഉണ്ട്. ചില പെർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലായിട്ട് വെയിറ്റ് വരുമ്പം അതിനനുസരിച്ച് അതിന്റെ ഫൗണ്ടേഷൻ അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ആ സോയിലും അതിനുള്ള ഇനഫ് അഡ്വക്കേറ്റ് ബാക്കപ്പ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അപ്പം അതിനുവേണ്ടി മാച്ച് ആവുമോ എന്നറിയത്തില്ല. എങ്കിലും ഡെസ്പെറേറ്റ് സെയിലാണ്, ആരും വന്നില്ലെങ്കിൽ വൈ നോട്ട് ടേക്ക് എ റിസ്ക്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ടേക്കിംഗ് റിസ്ക്.
ഓക്കെ. ഓസ്ട്രേലിയയിൽ സ്ഥലവും വീടും ഒക്കെ ഓപ്ഷനിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ദേവസ്യ തോട്ടുങ്കൽ.
താങ്ക് യു സാൽവി, എല്ലാ പ്രശ്നങ്ങൾക്കും നന്ദി.